പ്രഘോഷിക്കും, സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി, അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു, വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവനത്തിന് തന്നെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രത്തിനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി. അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും മേഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങിയും ദേവാലയത്തിന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്പ് നൂൽ. ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയില്ലെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാവുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഇത് അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായൊരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനും ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബീറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യ ഗോത്രക്കാർ കോപാക്രാന്തരായവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലിയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവന്റെ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതിയിലും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജെസ്സെയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവൻ തന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയേച്ച് അവനെ ഉത്തരമള്ളി. ആ ജനത്തെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടകരമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ 2,000 മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെയും വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. തേയിറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അതിനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ, സിംഹങ്ങളുമായും ചെമ്മരി ആട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുവരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പോരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്ക് ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രയേൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ശലോമോന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്ന് നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനങ്ങളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ പോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉദ്ധതമായൊരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം വിടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിലെ ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. ശലോമോൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിട്ടിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തനുമായ റഹോബാവാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നെബാത്തിന്റെ പുത്രൻ ജെറോബാവാമും ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രയീമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. പാപം തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായ എലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവൃത്തിയുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതിന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. അഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവനത് സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ
നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ താനൊരുമാവത്തിൽ വന്നതിനും ഒരുവാനും വാഴ്ത്തപ്പെട്ടവനാണോ ഉയരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് മസ്തവ ഗ്രാതത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ അവസരവും ആരോഗ്യവും തന്ന ദൈവത്തെ നമുക്ക് ഭക്തിയോടെ കുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. ലോകം പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും അവരുടേതായ ഭാരങ്ങളെ വഹിച്ച് ജീവിക്കാൻ തക്കവണ്ണം ചെമ്പൽപ്പെട്ട് നടക്കുമ്പോൾ എല്ലാം മറന്ന് ലോകത്തിന്റെ എല്ലാ പ്രതിബന്ധങ്ങളെ മറന്നുകൊണ്ട് ശാന്തമായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം എന്ന സ്വസ്ഥതയ്ക്ക് നമുക്ക് ഭക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യാം. ദൈവ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്യ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ തക്കോണം ക്ഷണിക്കപ്പെട്ട് അറ്റ്ലാന്റയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛനെ, നമുക്ക് ബെന്നിയച്ചൻ എന്ന് വിളിക്കും, അച്ഛനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യവാർന്ന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒത്തുചേരല് അനുഗ്രഹമായി തീരുവാനും അതിൽ കൂടി ദൈവകൃപയെ കണ്ടെത്താനുള്ള കണ്ടെത്തക്കോണം മുഖാന്തരമായി പരിലസിക്കുവാനും ഇടയാക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ അഞ്ചാമത്തെ ഗീതം ദൈവമാകെ നമുക്ക് സമർപ്പിക്കാം.
വന്ദനമേശു പരാ നിനക്കെന്നു വന്ദനമേശു പരാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ ഇന്നു തന്നിലിൽ ടിയാക്കുവാൻ ചേരുവാലിനോതിൽ തന്നിടിയിൽ അടിയാക്കുവാൻ ചേരുവാലിനായി തന്നാലിൽ ഉന്നതമാവി വന്നേനം ചേരുന്നേ തന്നാലിൽ ഉന്നതമാ ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുള്ള ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുള്ള പാത്രതയേലുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ മനോഹര ഗാനം വനദുദാഗണങ്ങൾ മനോഹര ഗാനം ഉരമിഞ്ഞ് പോകട്ടി തുളിക്കുന്ന വനവേനെ നിനക്ക് ഉരമിഞ്ഞ് പോകട്ടി ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ
വളരെ അത്ഭുതകരമായി നമുക്ക് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് സ്വസ്ഥതയുടെ വർഷത്താനൊക്കെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും കൃപകളും ചൊരിഞ്ഞു തരുന്നത്. മറ്റുള്ളവരെക്കാൾ നമ്മുടെ ജീവിതം മേന്മയുള്ളതായതുകൊണ്ടോ അല്ലെങ്കിൽ കുറെ കൂടെ നമ്മൾ അവരെക്കാളൊക്കെ വിശുദ്ധരായതുകൊണ്ടൊന്നുമല്ല, ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ ഔദാര്യമാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തെ എപ്പോഴും അത് ഭരിക്കേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്വസ്ഥതയും സന്തോഷമൊക്കെ തമ്പുരാൻ ചൊരിഞ്ഞ് ദാനമായിട്ട് തരുന്ന ഔദാര്യമാണ്. ഔദാര്യം അനുഭവിച്ചിട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾ സങ്കീർത്തനം 42 സങ്കീർത്തനം 4 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യയെ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യയെ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ അവൻ അനുഭവിക്കുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തോടുകൂടി എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ ചെല്ലുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഭക്ത മനുഷ്യരെ നോക്കി സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്തുപാകുവാൻ ഇടയായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത്, പ്രത്യേകിച്ച് നാളെ മലബാർ മദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന പത്രയമാർ സേഫുള തിരുമനസിന്റെ ഓർമ്മയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പലർക്കും വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ വന്നു പോകുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ രോഗവിവരം അറിയുകയും പിന്നീട് അദ്ദേഹം ചികിത്സയിലാവുകയും ചെയ്തു. വളരെ കുറച്ചു നാളെ മെത്രാപ്പോലിത്തയായിട്ട് നിലനിന്നുള്ളെങ്കിലും അദ്ദേഹവുമായി പരിചയപ്പെട്ടിട്ടുള്ള മനുഷ്യ മനസ്സുകളിലൊക്കെ ഒരു വലിയ വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ഹൃദയങ്ങളിൽ ആക്കി തീർത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് തിയോഫിലസ് ഗ്രിനേലി. പ്രത്യേകിച്ച് മലബാർ മദ്രാസമത്തിൽ അട്ടപ്പാടിയില് ആദിവാസികളുടെ ഒക്കെ ഇടയിൽ അവരുടെ നാഥനായി ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയ കൃപ അഭിയെന്ന തിരുമനസ്സിൽ ലഭിച്ചിട്ടുണ്ട്. പട്ടിണി പാവങ്ങളെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളെ ചെന്ന് കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സ് ഏറ്റവും അടുത്തു നിന്ന് വീക്ഷിക്കുവാൻ ഇടയായിട്ടുള്ള വ്യക്തികളാണ് ഞാനും ഐസക്കത്തിലും ഒക്കെ. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ താമസിക്കുവാനുള്ള ഭാഗ്യം, അത് സ്റ്റുഡൻറ് സെന്ററിൽ അദ്ദേഹം വൈദികനായിട്ടോ അല്ലെങ്കിൽ മെത്രാപ്പോലിത്തയായിട്ടൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുവാനും യാത്ര ചെയ്യുവാനോ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും പാവങ്ങളെ പറ്റി വളരെ കൺസേണുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ. എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുവോ അല്ലെങ്കിൽ വലിയ വലിയ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വീടുകളിൽ ചെന്ന് അവരുടെ പണവും അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങളും ഒക്കെ വാങ്ങിച്ച് അത് പാവപ്പെട്ട പെണ്ണു കുട്ടികൾക്ക് കല്യാണം കഴിപ്പിക്കാൻ തക്ക ഓണം കൊടുക്കുവാനും അതുപോലെ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന തലങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ തക്ക ഓണം, പ്രതി പാവങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങൾ എത്തിച്ചേരുവാൻ തക്ക ഇടയാക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ അനേകരെ വ്യക്തി ജീവിതത്തിലും ആർത്തിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ പിതാവാണ് തിയോഫിലസിന് മേനി. അദ്ദേഹത്തിന്റെ മുഖം നോക്കുമ്പോൾ തന്നെ വളരെ പ്രസാദകരമായ ഒരു ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. രോഗം അതിന്റെ തീവ്രതയിൽ ആകുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും പോയി സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട്. ആ അവസരങ്ങളിലൊന്നും വേദനയോ രോഗമോ ഒന്നും താനൊരു ഭാരമായിട്ട് കണക്കാക്കാതെ അതൊക്കെ അനുഗ്രഹമായിട്ട് കാണുകയും ആ രോഗ ശരീരയുടെ മൂർജന്യാവസ്ഥ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റു രോഗികളെ ധൈര്യപ്പെടുത്തുവാനും ഒക്കെ അദ്ദേഹം ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല കടിയുറച്ച ദൈവവിശ്വാസിയുടെ ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ മാതൃകാപരമായി ജീവിച്ച ശ്രേഷ്ഠമായ പിതാക്കന്മാരാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വഴികാട്ടികൾ. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ കൂടി അറ്റുപോകാത്ത ഒരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്കൊക്കെ ആ പിതാവിന്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ആ പിതാവിന്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ജോർജ് ദാനിയൽ അച്ഛൻ എന്ന് വിളിക്കുന്ന ബെന്നേച്ചനാണ്. അദ്ദേഹം അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ അധികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിലൊക്കെയും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന കൂട്ടാനെ സംബന്ധിച്ചോളം അതൊരു പുതുമുഖമല്ല. കാരണം ഏത് സമയത്ത് മറ്റാരെങ്കിലും ലഭിക്കാതിരിക്കുമ്പോൾ അച്ഛനെ വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുകയും അച്ഛന്റെ ഗഹനമായ ആശയങ്ങളും വാക്കുകളും ഒക്കെ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അനേകർക്ക് ആധുനിക ജീവിതത്തിന് ഒരുപാട് പ്രയോജനം ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ അച്ഛന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെയധികം തിരക്കുണ്ടായിരുന്നിട്ടും ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം താല്പര്യം കാണിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബെന്നിയച്ഛനെ ഈ ധന്യമാർഗ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ആറാമത്തെ ഗീതം ഭൂമിയുടെ മാമത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ പാടും. അതിനുശേഷം പ്രിയപ്പെട്ട ബെന്നിയച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. ഗീതങ്ങളിലെ ആറാമത്തെ ഗീതം.
ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നോം എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം എന്നോം എന്നേക്കും.
തിരുവചന ധ്യാനത്തിനായി പ്രിയ ബെന്നിയച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഒരിക്കൽ കൂടി ദൈവം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അല്പനേരം ഒരുമിച്ച് ചേർന്ന് തിരുവചനം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം ഏഴാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ്. മത്തായുശേഷം ഏഴാം അധ്യായം 20-21 വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത്, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിൻ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്.
കർത്താവ് സ്നേഹിതരെ, ഈ വിശുദ്ധ വേദഭാഗം നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളില് നമ്മുടെ കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗത്ത് പറയുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളി ഇങ്ങനെ തുടങ്ങി അങ്ങനെയാണ് പറയുന്നത്. ആകാലകളുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിന് ഏവനെ വില പ്രദർശനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് അത്രയേ കടക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? ഇവിടെ പറയുന്നത് നമ്മുടെ ഫലത്താൽ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയും. ഈ ആമുഖമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയും. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്ന് തിരിച്ചറിയും. അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനി ആര്, യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്താണ്? നമുക്കറിയാം ഇന്ന് പല സഭാ വിഭാഗങ്ങളുണ്ട്. ഓർത്തഡോക്സുകാരുണ്ട്, കത്തോലിക്കരുണ്ട്, മാർത്തോമാക്കാരുണ്ട്, CSI-ക്കാരുണ്ട്, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുണ്ട്. ഇതിലേത് ക്രൈസ്തവ വിശ്വാസമാണ് ശരി? നമ്മൾ വിചാരിക്കണം നമ്മുടെ സഭാവിശ്വാസം അനുസരിച്ചാലേ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുകയുള്ളൂ. നമുക്ക് കാണാവുന്നത് ഒത്തിരി വിഭിന്നങ്ങളായ ആശയങ്ങൾ, ഡൈവേഴ്സിറ്റീസ് ആർ എവരിവേ, എല്ലായിടത്തും ഉണ്ട് വിഭിന്നങ്ങളായ ആശയങ്ങൾ. വിവിധ സഭാ വിഭാഗങ്ങൾ, വിവിധ വിശ്വാസ സത്യങ്ങൾ. ഇവിടെ നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ ഒരു വാക്യത്തെ നാം മനസ്സിലാക്കുന്നത്? ഇപ്പൊ നാം അറിയുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതുന്നുവെങ്കിൽ അത് എത്രത്തോളം അർത്ഥവത്തായിരിക്കും എന്ന് നാം ചിന്തിച്ചു നോക്കാം. എന്നാല് നമ്മുടെ ധാരണയിലും ജീവിത രീതിയിലും എത്രമാത്രം വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ഇവിടെ കർത്താവ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആചാരങ്ങളിലും ജീവിത രീതികളിലും പലതരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കാം. പുറത്തുള്ളക്കാര് പറയുന്നതായിരിക്കത്തില്ല ബന്ധുക്കൊസ്തുകാര് പറയുന്നത്, ബന്ധുക്കൊസ്തുകാര് പറയുന്നതായിരിക്കത്തില്ല വേറൊരു സഭാഭാവം പറയുന്നത്. എന്നാൽ വിമർശിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. പല സഭാഭാവങ്ങളും അന്യോന്യം വിധിക്കുകയും വിമർശിക്കുകയും ഞാനാണ് ശരി, ഞങ്ങളാണ് ശരി, ഞങ്ങളുടെ വിശ്വാസമാണ് ശരി എന്ന് പറയുമ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി ഏറുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ തഴച്ചു വളർന്നിട്ടും ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ പോലെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ. എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് ക്ലെയിം ചെയ്യുകയാണ്, അവകാശപ്പെടുകയാണ്. ഞാൻ അവകാശപ്പെടുന്നു എന്റെ വിശ്വാസമാണ് ശരി, വേറൊരുത്തൻ പറയുന്നു അവരുടെ വിശ്വാസമാണ് ശരി. എല്ലാവരും തഴച്ചു വളർന്നിട്ടും ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ പോലെ ആയിത്തീരുന്നു. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്ഥനെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോഴേ യഥാർത്ഥ ക്രിസ്ത്യാനികളെ വേർതിരിച്ച് കാണിക്കേണ്ട ഫലം എന്താണ്? ഏതൊക്കെ സ്വഭാവങ്ങളായിക്കോട്ടെ, പ്രൊട്ടസ്റ്റന്റ് ആയിക്കോട്ടെ, കത്തോലിക്കരായിക്കോട്ടെ, ഓർത്തഡോക്സുകാരായിക്കോട്ടെ, എങ്ങനെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത്? ഇതിന് 3 മാനദണ്ഡങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അല്പനേരത്തിനുള്ളിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. 1, യഥാർത്ഥ ക്രിസ്ത്യാനിയെ വേർതിരിച്ച് കാണിക്കേണ്ട ഫലം, 1, അവന്റെ സ്വഭാവ നൈർമല്യം അഥവാ ട്രാൻസ്പെറൻസി ഓഫ് ക്യാരക്ടർ. ട്രാൻസ്പെറൻസി ഓഫ് ക്യാരക്ടർ ആണ് ഏറ്റവും ആദ്യത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, ക്യാരക്ടർ, സ്വഭാവ നൈർമല്യം. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കാം കപടഭക്തി എന്ന വിഷയത്തെ പറ്റി കർത്താവ് ഇത് മത്തായി സുവിശേഷം 23 അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നാം പല ആവർത്തി വായിച്ചിട്ടുള്ള ഒരു അധ്യായമായിരിക്കാം. അവിടെ കപടഭക്തിയെ പറ്റി കർത്താവ് വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രധാനമായിട്ട് അവിടെ ഇരുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കി തന്നെയാണ് അവ കർത്താവ് പറയുന്നത്. ഇവര് മോശയുടെ ന്യായപീഠത്തിൽ നിൽക്കുന്നു, ആകയാല് ഇവര് പറയുന്നൊക്കെ നിങ്ങൾ ചെയ്യുക, പക്ഷികളുടെ പ്രവൃത്തി പോലെ നിങ്ങൾ ചെയ്യരുത്. ഇതാണ് സ്വഭാവ നൈർമല്യം മനസ്സിലാക്കേണ്ട, അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ല ഒരു അധ്യായം. കപടഭക്തി എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ സ്വഭാവ നൈർമല്യം എന്നുള്ളത് ഈസിയായിട്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം കപടഭക്തിയെ, ഹിപ്പോക്രസി, കപടഭക്തിയെ കർത്താവ് വിമർശിക്കുന്നു. അതായത് സംസാരത്തിലും പെരുമാറ്റത്തിലും ആത്മാർത്ഥത ഇല്ലാതായിരിക്കുക, മറ്റുള്ളവരെ വശത്താക്കുവാനും വശീകരിക്കുവാനും വേണ്ടിയിട്ട് വാക്കുകൾ പറയുക, ഗൂഢമായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുക, ഇവിടെയാണ് കർത്താവ് പറയുന്നത് കപടഭക്തി എന്നുള്ളത് ഏറ്റവും ഹീനമായ ഒരു പാപമായിട്ട് പറയുന്നത്. കപടഭക്തിക്കാരെന്ന് പറയുന്നത് സ്വഭാവ നൈർമല്യമില്ലാത്ത അവസ്ഥയ്ക്കാണ് കപടഭക്തി എന്ന് പറയുന്നത്. നാം വായിക്കുന്നുണ്ട് ദേവന്നാഴ്ച സുവിശേഷ 1 ആ ഭാഗത്ത് നഥനയേലിനെ കാണുമ്പോഴ് കർത്താവ് നഥനയേലിന്റെ അടുക്കലേക്ക് നഥനയേലിനെ കൊണ്ടുവരികയാണ്. അവിടെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. നഥനയേല് വരുമ്പോഴ് കർത്താവ് അവനെ നോക്കി പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല. അവനെ അവനോട് ചോദിക്കും, എന്നെ എവിടെ വെച്ചറിയുമെന്നൊക്കെ ചോദിക്കുന്നു. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. എന്നിരുന്നാലും നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, കർത്താവിന്റെ പ്രശംസയ്ക്ക് പാത്രമായ ഈ നിഷ്കളങ്കത അഥവാ കാപട്യമില്ലായ്മ ഓരോ ക്രിസ്ത്യാനിയുടെയും സ്വഭാവവിശേഷമായിരിക്കണമെന്നുള്ളതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ പറയുകയാണ്. നഥനയേലിനെ നോക്കി പറയുന്നു, ഇസ്രായേലിൽ ഇവൻ കപടമില്ല, ഇവൻ കുറ്റമില്ലാത്തവനാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനി പച്ചവെള്ളം ചവച്ചിറക്കുന്ന പച്ച പരമാർത്ഥി ആയിരിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. അത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. അതൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത് ലൂക്കോസ് സുവിശേഷം 16 അധ്യായത്തില് അവിടെ കർത്താവ് അനീതിയുള്ള കാര്യവിചാരകന്റെ ഉപമയിൽ കൂടി അത് തെളിയിച്ചു തരുന്നുണ്ട് നമ്മളിടത്തില്. അവിടെ ഒരു കാര്യവിചാരൻ ഉണ്ടായിരുന്നു. അവൻ തന്റെ യജമാന്റെ വസ്തുവ നാനാവിധമാക്കുന്നു എന്നറിഞ്ഞിട്ട് യജമാൻ അവനെ വിളിച്ച് പറയുകയാണ്, നീ നിന്നെ കൊണ്ട് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, അവൻ നിന്നെ ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണ്. എന്നിട്ട് അവസാനം ഈ കാര്യവിചാരൻ എന്ത് ചെയ്തു, തന്റെ യജമാന്റെ കടക്കാരൻ ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഒന്നാമത്തവനോട് നീ എത്ര കടമ്പെട്ടിരിക്കുന്നു, അവൻ പറഞ്ഞു 100 എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അത് എളുപ്പം മാറ്റി 50 എഴുതുക. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം കർത്താവ് പറയുകയാണ്, ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാൻ അവനെ തോൽച്ചു. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നത് നഥനയേലിനെ കണ്ടിട്ട് പച്ചവെള്ളം ചവച്ചു കുടിച്ചു ഇറക്കണം, ചവച്ചിറക്കണമെന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. പിന്നെയോ ഈ ഉപമ വായിക്കുമ്പോഴേ ഇത് ലൂക്കോസ് സുവിശേഷം 16 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും. ആ കാര്യവിചാരം ബുദ്ധിയോടെ പ്രവർത്തിച്ചതിനെ അഭിനന്ദിക്കുകയും കേവലം ലൗകികരായ മനുഷ്യർ ലോകകാര്യങ്ങളില് ബുദ്ധിയോടെ പെരുമാറുന്നത് പോലെ വെളിച്ചത്തിന്റെ മക്കൾ ആത്മീയ കാര്യങ്ങളിൽ ബുദ്ധിയോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സ്വഭാവ നൈർമല്യം എന്നുള്ളതാണ്. വളരെയധികം കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തെ പറ്റി. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ മത്തായി സുവിശേഷം 10:16 നാം വായിക്കുന്നുണ്ട്, പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആയിരിക്കണം. അതായത് വക്രതയും വഞ്ചനയും നിറഞ്ഞ ആളുകളുടെ ഇടയില് പ്രാവിനെ പോലെ നിഷ്കളങ്കരും അവിടെ ബുദ്ധിയുള്ളവരായിട്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിട്ടും ജീവിക്കണം. എന്നാൽ രക്തനഷ്ടങ്ങൾ വന്നാലും ഹൃദയശുദ്ധിയും സ്വഭാവ നൈർമല്യവും കാത്തു സൂക്ഷിക്കണമെന്നാണ് കർത്താവിടെ പറയേണ്ടത്. അപ്പൊ ഒന്നാമത് ആദ്യം നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരായിരിക്കണം, ഏത് സ്വഭാവഭാഗമോ എന്നുള്ളതല്ല ഇതിനേക്കാൾ കൂടുതൽ. പിന്നെയോ അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രമായില്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം കടക്കുന്ന കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെയാണ്. എല്ലാരും ഏത് വിശ്വാസമാല എവിടെയായാലും ട്രാൻസ്പേരൻസി ഓഫ് ക്യാരക്ടർ, സ്വഭാവ നൈർമല്യം ഉണ്ടായിരിക്കണം. ഇതാണ് ഒന്നാമത് നാം പഠിച്ചിരിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ മനസ്സിലാക്കുന്നത്? രണ്ടാമത്തെ കാര്യം, സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ നാം കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ നല്ല മനുഷ്യരുടെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കണം. ആദ്യം നമ്മൾ പഠിച്ചു ട്രാൻസ്പേരൻസി ഓഫ് ക്യാരക്ടർ, സ്വഭാവ നൈർമല്യം ഉണ്ടായിരിക്കണം യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്. ഈ രണ്ട്, സാധാരണ മനുഷ്യന്റെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കണം. നമുക്കതുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇവിടെയാണ് 5:20 കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെയാണ് സാധാരണ മനുഷ്യന്റെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ ഓരോ ക്രിസ്ത്യാനിയിലും ഉണ്ടായിരിക്കണം. കർത്താവ് പഠിപ്പിക്കുന്ന പാഠം വളരെ വ്യത്യസ്തമായ ഒരു പാഠമാണ്. അതായത് കർത്താവ് പറയുന്നുണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ശത്രുവിനെ ദ്വേഷിക്കുക എന്നും അല്ല ചെയ്യാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയാണ് വളരെ വ്യത്യസ്തമായ ഒരു ഫിലോസഫിയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചിന്തക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണ്ണ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരാകുവിൻ. ഇതാണ് വ്യത്യസ്തമായ ഒരു ജീവിത രീതി കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതായത് യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയണമെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സാധാരണ മനുഷ്യരുടെ നന്മയെ അല്ലെങ്കിൽ സാധാരണ നമുക്ക് തോന്നുന്ന നല്ല മനുഷ്യരുടെ നന്മയെ അതിശയിപ്പിക്കുന്ന ജീവിത രീതിയുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. നമ്മള് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്, നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമുണ്ടോ? നമ്മുടെ നന്മ സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ നല്ല മനുഷ്യരെന്ന് വിളിക്കുന്നവരുടെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് നാം ചിന്തിച്ചു സ്വഭാവ നൈർമല്യം, ട്രാൻസ്പെറൻസി ഓഫ് ക്യാരക്ടർ, അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം. രണ്ടാമത് സാധാരണ മനുഷ്യന്റെ നന്മയിൽ കവിഞ്ഞ നന്മ നമ്മിൽ നിന്ന് പുറപ്പെടണം. നമുക്ക് മനസ്സിലാക്കും, നമ്മൾ കാണുന്നുണ്ട് മാനസാന്തരവും രക്ഷയും വീണ്ടും ജനനവും പരിശുദ്ധാത്മദാനവും ഇതൊക്കെ അവകാശപ്പെടുന്ന ചിലരുടെ പ്രത്യേക പാപമെന്ന് പറയുന്നത് അവരുടെ സ്വയം നീതിയാണ്. സ്വയം നമ്മൾ വിചാരിക്കും നമ്മൾ നോമ്പ് നോക്കുന്നു, നമ്മളത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പിന്നെ വീട് ചിലത് പറയുന്നു ബോണഗെയിനാണ് മറ്റേതാണ്. എന്നാൽ അവരുടെ പാപം എന്താ അറിയാമോ? സ്വയം നീതി, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. പരീക്ഷന്മാരിൽ കണ്ടത് ഇതാണ്. പരീക്ഷന്മാരിൽ കണ്ട അകംഭാവവും അസഹിഷ്ണുതയും ഭക്തിയും ഭക്തി പ്രകടനങ്ങളും അവരുടെ സ്വാർത്ഥതയെ വളർത്തുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് കാണുവാനായിട്ട് വേറെ പുസ്തകം വായിക്കാൻ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവര് ആത്മീയ അഹംഭാവത്തിൽ വളരുന്നവരാണെന്ന് അവർ അറിയുന്നില്ല. സ്പിരിച്വൽ ഫ്രൈ ഇത് നമുക്ക് പലപ്പോഴും ഉണ്ടാകും. നമ്മൾ വിചാരിക്കും നമ്മള് നമ്പ നോയമ്പ് എല്ലാം നോക്കി പിന്നെ ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. ഈ സ്പിരിച്വൽ ഫ്രൈഡ് ജീവിതത്തിൽ വരാതെ നാം സൂക്ഷിച്ചു കൊള്ളണം. അവിടെയാണ് സാധാരണ മനുഷ്യന്റെ അല്ലെങ്കിൽ നല്ല മനുഷ്യന്റെ നന്മയെ കവിഞ്ഞുള്ള നന്മ പുറപ്പെടുവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അന്വർത്ഥമായി തീരുകയുള്ളു. മൂന്നാമത് ഒരു കാര്യം കൂടെ നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. എല്ലാം പറയുമ്പോഴും ഏറ്റവും അവസാനം നമ്മൾ പറയേണ്ടത്, ഏറ്റവും വലുതായതും പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറയാതെ നമുക്കറിയാം, സ്നേഹമാണ്. സ്നേഹമാണ് സർവപ്രധാനമായിട്ടുള്ളത്. അതായത് ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയുവാൻ സഹായിക്കുന്ന സ്വഭാവ വിശേഷമായിട്ടാണ് കർത്താവ് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്നേഹമില്ല എങ്കിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായിത്തീരുന്നത്? നമ്മുടെ സഭാ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തില് ആ നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്നേഹത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യോഹന്നാനിലെ സുവിശേഷം 13-ാം അധ്യായത്തിലെ കർത്താവ് അന്ത്യ അത്താഴത്തില് പറയുന്നുണ്ട്, ഈ കർത്താവ് താൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ പിന്നെ എന്നെ കാണിച്ചു കണ്ണം മുക്കിയെ യിസ്കരിയോത്താവിന്റെ മകനായി യൂദായ്ക്ക് കൊടുത്ത് കണ്ണം വാങ്ങി ഉടനെ സാത്താൻ അവൻ കടന്നു. എന്നിട്ട് 31-ാമത്തെ വാക്യത്തിൽ അവൻ അവിടെ എഴുന്നേറ്റ് പോവുകയാണ് എന്നിട്ട് പറയുന്നു. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറഞ്ഞു. ലാസ്റ്റ് സപ്പറിൽ 5-ാം അധ്യായത്തില് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു സ്നേഹമല്ലത്. നമ്മുടെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥപരവും മറ്റെന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമാണ് നമ്മളെപ്പോഴും സ്നേഹിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ സ്നേഹം വളരെ അൺകണ്ടീഷണലായിട്ട് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യരുടെ സ്നേഹം, നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹം പലപ്പോഴും വാക്കുകളിലും വികാരങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അത് ആഴമായ താല്പര്യത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ കടക്കുന്നില്ല. അതുകൊണ്ടത്രേ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്, നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന് യോഹന്നാൻ 1 യോഹന്നാൻ 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നാം വാക്കിനാലും നാവിനാലും അല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇതാണ് 3-ാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ക്രിസ്ത്യാനിയെ അറിയുന്നത് സ്നേഹത്തിൽ നിന്നാണ്. യോഹന്നാനെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമായി. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ അതാണോ? സഭയിൽ തമ്മിൽ കലഹങ്ങള്, സമൂഹത്തിൽ തമ്മിൽ കലഹങ്ങള്, ക്രൈസ്തവ സഭകൾ പലയിടത്തും ഭിന്നത, അവിടെ താഴ്ന്ന ശിഷ്യന്മാരെന്ന് നമ്മളെപ്പറ്റി ലോകം പറയുന്നുണ്ടോ? ആ സ്നേഹം നമ്മൾ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരുടെ ആത്മാവിനെ രക്ഷിക്കാന് പലരും വെമ്പൽ കൊള്ളുകയാണ്. എന്നാല് അവരുടെ ആവശ്യങ്ങളിൽ ലൗകികമായിട്ടുള്ളവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാനും ഭാരങ്ങളെ ലഘൂകരിക്കാനൊന്നും ചെയ്യത്തില്ല. ആത്മാവിനെ നേടാൻ ഇങ്ങനെ ഓടി നടക്കുകയാണ് പലരും. മറ്റുള്ളവരുടെ ആത്മാവിനെ നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ ആവശ്യങ്ങളെ ലൗകികമെന്നും ആത്മീയമെന്നും തരംതിരിക്കുന്നത് തന്നെ തെറ്റാണ്. എപ്പോഴും പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും സുവിശേഷഘോഷണവുമായി കഴിയുന്ന പലരും സ്വന്തം ജീവിതത്തില് ദ്രവ്യാഗ്രഹവും പ്രാർത്ഥനയും വെച്ച് പുലർത്തുന്നെങ്കിൽ അവർക്കെവിടെയാണ് ക്രിസ്തീയ സ്നേഹം എന്നുള്ളത് അനുഭവമായിട്ടുള്ളത്? അവർക്ക് ക്രിസ്തീയ സ്നേഹം എന്നുള്ളത് അറിയുകയില്ല എന്നുള്ളതാണ് എന്റെ വാക്ക്. മൂന്നാമത് നാം മനസ്സിലാക്കി ചിന്തിക്കേണ്ടത്, കർത്താവ് പറഞ്ഞു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനല്ല, സ്വന്തനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം കടക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്നേഹം. അതേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് പ്രതിഫലയോ പ്രതിഫലം ആഗ്രഹിച്ചുള്ള സ്നേഹമല്ല. കർത്താവ് കാണിച്ച സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥപരവും ത്യാഗപൂർണവുമായ സ്നേഹമാണ്. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും ബലികഴിക്കുന്ന, നമ്മുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ആ സ്നേഹമാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മുടെ സ്നേഹം പലപ്പോഴും ഹൃദയ വാക്കുകളിലൊക്കെ ഇങ്ങനെ ഒതുക്കുവാനായിട്ട് നാം ശ്രമിക്കുകയാണ്. മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു പറയും. ആ സ്നേഹമല്ല പിന്നെയോ അൺകണ്ടീഷനല്ല, യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. യഥാർത്ഥ ക്രിസ്ത്യാനി ഏത് വിശ്വാസത്തിലായാലും ഏത് സ്വഭാവഭാഗത്തിലായാലും യഥാർത്ഥ ക്രിസ്ത്യാനിയെ മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, സ്വഭാവ നൈർമല്യം അഥവാ ട്രാൻസ്പെറൻസി ഓഫ് ക്യാരക്ടർ, കപടഭക്തി ഇല്ലാത്ത സ്വഭാവം, നാടകീയമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് നന്മ കാണിക്കുക എന്നുള്ളതല്ല. പിന്നെയോ നല്ല സ്വഭാവ നൈർമല്യത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക, അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിത്തീരുന്നത്. രണ്ടാമത്തെ നാം ചിന്തിച്ചത്, സാധാരണ മനുഷ്യന്റെ സ്നേഹ നന്മയിൽ കവിഞ്ഞ നന്മ, അതായത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയിൽ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിശേഷതയുള്ളത്? നിന്നെ സ്നേഹിക്കുന്നവനെ നീ സ്നേഹിക്കുക എന്നുള്ളതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിയുള്ളത്. ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്നുള്ള കർത്താവ് പഠിപ്പിച്ച പാഠം. സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ നല്ല മനുഷ്യനെ നമ്മൾ വിളിക്കുന്നവരുടെ നന്മയെ പോലും കവിയുന്ന നന്മയായിരിക്കണം ക്രിസ്ത്യാനി ഉണ്ടായിരിക്കുന്നത്. ഒന്ന് സ്വഭാവവിശേഷത, രണ്ട് സാധാരണ മനുഷ്യരിൽ കവിഞ്ഞ നന്മ, മൂന്ന് സർവപ്രധാനമായിട്ടുള്ള കാര്യം സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത സ്നേഹം. ഈ മൂന്ന് ഗുണങ്ങളുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ആയിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത് ഈ ലോകം. നാം മൂന്ന് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. വളരെ സൂക്ഷിച്ച് അവസാനിക്കുന്നുണ്ടോ ഒരു കാര്യം ഇവിടെ നാം ചിന്തിക്കുക, ക്രിസ്ത്യാനികള് വിശ്വാസാചാരങ്ങളിലും പലതരത്തിലുള്ള വിശ്വാസങ്ങളിലും പലതരത്തിലുള്ള ജീവിത രീതികളിലും പല ആശയങ്ങളിലും പല വിഭാഗങ്ങളിലും പലതരത്തിലും പല അഭിപ്രായങ്ങളിലും വ്യത്യസ്തരാണെങ്കിലും ഈ മേൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില് തന്റെ ക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തുവാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അവർ പുറപ്പെടുവിക്കുന്ന ഫലത്താൽ മാത്രമായിരിക്കും അവരെ ക്രിസ്ത്യാനികളായിട്ട് തിരിച്ചറിയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ മൂന്ന് കാര്യങ്ങളെ ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക്
പറയാം.
കർത്താവ് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, അങ്ങനെ വെറും വാക്കുകൊണ്ട് വിളിക്കുന്നവരല്ല, പിന്നെയോ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ ഒരു ജീവിത ശൈലിയിലേക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനുള്ള ഒരാഹ്വാനം ആണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ വചനത്തിൽ കൂടെ നമ്മൾ വന്നിരിക്കുന്നത്. ആ ഒരാഹ്വാനം കർത്താവിന്റെ ആഹ്വാനം, കർത്താവിന്റെ ഉപദേശം നമുക്ക് കൊടുക്കുന്നുണ്ട്. സ്വഭാവ നൈർമല്യത്തോടും സാധാരണ മനുഷ്യരല്ല, നല്ല മനുഷ്യരെന്ന് പറയുന്നവരെക്കാളും വലിയ നന്മ എന്നെ സ്നേഹിക്കുമ്പോൾ മാത്രമല്ല തിരിച്ച് സ്നേഹിക്കുന്നത്, എല്ലാരെയും സ്നേഹിക്കുവാനുള്ള മനോഭാവം, എല്ലാവരുടെ നന്മയെക്കാളും കവിഞ്ഞ നന്മ ആ ആത്മീയമായ വളർച്ചയിലേക്ക് ഞാൻ നിങ്ങൾക്കും കടന്നു വരുവാൻ സാധിക്കണം. അങ്ങനെ കർത്താവിന്റെ സ്വർഗീയസ്ഥനായ നമ്മുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന നല്ല ക്രിസ്ത്യാനികളായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പരിശുദ്ധ രൂപാമൂലം ഇടയാക്കുമാറാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ മത്താന സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യം നമുക്ക് വളരെ ശ്രദ്ധേയമായ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് വാക്യങ്ങളാണ്. അതിനെ ആസ്പദമാക്കി വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം പ്രിയപ്പെട്ട അച്ഛന് അച്ഛനിൽ കൂടെ നമുക്ക് കേൾക്കാമെന്നൊക്കെ ദൈവം ഇടയാക്കി തീർത്തു. തലമുറ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഒരു വാക്യം തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ വ്യക്തിജീവിതത്തെ ആന്തരിക ജീവിതത്തെയൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ആ ഒരു ഹൃദയമായ ഒരു ഓർമ്മപ്പുറത്തിലാണ് കർത്താവ് നമുക്ക് ഈ വാക്യത്തിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതിന്റെ 3 ഹൃദയമായ ചിന്തകൾ നമുക്ക് അച്ഛനും ലഭിക്കേണ്ട ഒരിടയായി. സ്വഭാവ നൈർമല്യം, നല്ല മനുഷ്യരുടെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ സ്നേഹത്തിൽ കൂടിയുള്ള ശുശ്രൂഷയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ 3 ആഴമായ തലങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അച്ഛന് ഈ ഒരു വാക്യത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിവേശിപ്പിച്ചു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ 2-ാമത്തെ വാക്യം, എനിക്ക് 2-ാമത് പറഞ്ഞ ഒരു ആശയം വളരെ ശ്രദ്ധേയമാണ്. നല്ല മനുഷ്യരുടെ നന്മയെ അതിശയിപ്പിക്കുന്ന നന്മ നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ സമൂഹത്തിൽ മോശം എന്നുള്ള ആൾക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇന്നാള് മോശമാണ്, അതിനേക്കാൾ അത്രയോ നല്ലതാണ് ഞാൻ, അപ്പൊ എനിക്കെല്ലാം ലഭിക്കും, ഞാൻ ഉയർന്ന മനുഷ്യനാണെന്നുള്ള ഒരു താരതമ്യ പഠനം. ഈ താരതമ്യ പഠനം പലപ്പോഴും നമ്മുടെ ആധുനിക ജീവിതത്തെ വളരെയധികം ദോഷകരമായിട്ട് സ്വാധീനിക്കും. കഴിഞ്ഞ അടക്കാനായിട്ട് പറഞ്ഞു, ഓ കൂടത്തായ ജോലിയേക്കാൾ അത്രയോ നല്ലതാണ് ഞാൻ. അപ്പൊ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒരടയാളമായിട്ട് ആത്മീയ ജീവിതത്തിന്റെ ഒരു കമ്പാരിസൺ ആയിട്ട് ഇപ്പൊ പിന്നെ കൂടത്തായ ജോലിയാ, ഞാൻ 5-6 പേരെയൊക്കെ തട്ടി, ഏതായാലും ഞാൻ ആരെയും തട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ആരെയൊന്നും പിന്നെ വിഷം കൊടുത്ത് കൊന്നില്ലെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ കൊന്നിട്ടുള്ള എത്രയോ ആളുകൾ ഇത് ജീവിച്ചിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ നമ്മള് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് പുറപ്പെട്ട ചില ചില പ്രശ്നങ്ങളൊക്കെ എത്രയോ ആളുകളുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴ് നമ്മളൊക്കെ ഈ പ്രത്യേക സമൂഹത്തിൽ പിടിക്കപ്പെടുന്ന കുറെ കൊലപാതകങ്ങളെ മാത്രം മാനദണ്ഡം ആക്കിക്കൊണ്ട് എന്റെ ഭിത്തിരാജ്യം ഉറപ്പാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അച്ഛൻ പറഞ്ഞ പരീക്ഷ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അടയാളമാണെന്ന് സംശയമൊന്നുമില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളൊക്കെ അത് നമ്മുടെയൊക്കെ ജീവിതം സംഭവിക്കുന്ന നമുക്ക് ആശയത്തിൽ വിഭിന്നമായ ആളുകളെ എങ്ങനെയെങ്കിലും അതിന്റെ കൗണ്ടർ ആശയങ്ങൾക്ക് അടിച്ചു താഴ്ത്താനൊക്കെ പലപ്പോഴും നമുക്ക് ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ അത് എങ്ങനെയാകുന്നു, അല്ലെങ്കിൽ നമ്മളെ കളച്ചിടുന്ന നമ്മുടെ മാനദണ്ഡം ക്രിസ്തുവാണെന്നുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ എടുത്തുയർത്തുന്ന ചില മനുഷ്യരല്ല, നമ്മുടെയൊക്കെ മാനദണ്ഡം ക്രിസ്തുവാണ്, നമ്മുടെയൊക്കെ ആ ഒരു അതാണ്. എന്നെ നോക്കി നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ കർത്താവ് നമ്മളെ അല്ല എന്റെ വഴികളിൽ വരിക എന്നൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം നമ്മളൊക്കെ ലക്ഷ്യമാക്കേണ്ടത് ക്രിസ്തുവിനെ ക്രിസ്തുവിലാണ്, അല്ലാതെ ലോകത്തിൽ നമ്മൾ കാണുന്ന ചില അതിമ ചെയ്യുന്ന മനുഷ്യരെയൊന്നും അല്ല. അപ്പോഴാണ് ശരിക്കും അങ്ങനൊരു ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ അച്ഛൻ പറഞ്ഞ 2-3 കാര്യങ്ങളെയൊക്കെ ഗൗരവത്തോടെ ചിന്തിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ വിചാരങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന 3 ചിന്തകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ, എനിക്ക് തോന്നുന്നു പലപ്പോഴും അച്ഛനോട് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ അത് കൂടുതൽ സ്വാധീനിച്ചത്. നമ്മൾ ഈ പണ്ടുള്ള മനുഷ്യരെയും ഇന്നത്തെ മനുഷ്യരെയും ഒക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോഴും ചില താരതമ്യങ്ങളൊക്കെ നല്ലതാണ്. അവരൊന്നും ഇത്ര ഭക്തരൊന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഇങ്ങനെ നിരന്തരം റേഡിയോകളിലും ഒക്കെ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും കേൾക്കുകയും ഇങ്ങനെ പോകുന്ന കൂടാരങ്ങളിലൊക്കെ ദൈവവചനം ഓടിച്ച് അല്ല വചനദാഹത്തിന് വേണ്ടി ഓടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കുറെയൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ ഏത് ദിവസം വായിച്ചു കൂടെ എല്ലാവരും പ്രാർത്ഥിക്കും. പിന്നെ അവർ ജീവിതത്തിലൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഇന്നെന്തോ ഒരു ഭക്തരാ മനുഷ്യർ, ഇത് കർമ്മം ചെയ്യാൻ മനുഷ്യന് സമയമില്ല. അതുപോലെ പ്രാർത്ഥനയും അങ്ങ് വേദപുസ്തക പഠനം ഇപ്പൊ എത്രയോ ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന എത്രയോ എഴുതിയിരുന്നു, അത് മോശമാണല്ല ഞാൻ പറഞ്ഞത്. ഇതങ്ങ് ഭയങ്കര ഭക്തരാ മനുഷ്യനൊക്കെ, ഭക്തിയോടെ ഭക്തിയ. പക്ഷെ ഈ ഭക്തി വർദ്ധിച്ചപ്പോഴ് ഈ അച്ഛൻ പറഞ്ഞ ആശയമായിട്ട് വളരെ പിന്നെ ചേർന്നൊരു സംഗതി തന്നെയാണ്. ദാവീദ് രാജാ പറഞ്ഞ കർത്താവെ രക്ഷിക്കണ ഭക്തന്മാരില്ലാതെ പോകുന്നു. ഈ ഭക്തി പ്രകടനങ്ങൾ വർദ്ധിക്കുന്നുള്ളതല്ലാതെ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നൊന്നും മനുഷ്യൻ ഒരുപാട് അകന്ന ജീവിക്കുന്നത്. യാതൊരു സംശയവുമില്ല. അത് ബന്ധങ്ങളിൽ പോലും അത് കാണാം. എല്ലാ മനുഷ്യരും ജീവിതം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് അവനവന്റെ സന്തോഷത്തിനും അവന്റെ സന്തോഷം നിലനിർത്തുന്നവരായിട്ട് ചില ദൈവത്തെ കൂട്ടുപിടിച്ച് ചില ഭക്തി പ്രകടനങ്ങളൊക്കെ നടത്തി ഞാൻ വലിയ ഭക്തരാണെന്ന് സമൂഹത്തിൽ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉൾപ്പെടെ അവരല്ല, സാധാരണ ജനങ്ങളും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ശരിക്കും വളരെ ഈ വാക്യത്തെ എന്നെ കർത്താവെ കർത്താവെ വിളിക്കുന്നവൻ ഇഷ്ടം ചെയ്യുന്നവനാണെന്ന് അച്ഛൻ നമ്മളെ ഓർപ്പെടുത്തുമ്പോൾ അത് വളരെ വളരെ ഭാരമേറിയ വളരെ ഗൗരവമേറിയ ഒരു ആശയമാണ്. ഇപ്പോഴല്ല നാളെ ദൈവമുമ്പാകെ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു ഒരു തലങ്ങളിലേക്കാണ്. അവിടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞതുപോലെ എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ചെയ്തത് പക്ഷേ വാസ്തവമായിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇത്ര കഠിനമായൊരു വാക്കാണ് ഇതൊക്കെ ചെയ്തു എന്ന് ആത്മസംതൃപ്തി നേടി സ്വയം സന്തോഷത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അച്ഛൻ ഈ പ്രഭാതത്തിൽ നമുക്ക് തന്ന ഈ നല്ല വാക്യം നമ്മുടെ നെഞ്ചോർ ചേർത്ത് പിടിക്കുവാനും കുറെ കൂടെയൊക്കെ ഈ പറയുന്ന പോലെ സ്വഭാവ നർമ്മല്യമുള്ളവരായ ആകുവാനും മറ്റുള്ളവർ വീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം നന്മ നമ്മൾ നിന്ന് പുറപ്പെടുവാനും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കൂടി സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു തലങ്ങളിലേക്കൊക്കെ നമ്മുടെ ഭക്തി ഉയരുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ ശരിക്കും നിരാശയോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ഈ ഭക്തിയുടെ പേരിലൊക്കെ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ അതിന്റെയൊക്കെ കണക്ക് എങ്ങനെ ദൈവമുമ്പാകെ രേഖപ്പെടുത്തുന്നുള്ളത് പലപ്പോഴും ഞാനും ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ഒരുപാട് വേദനപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മയൊക്കെ അല്പം കൂടിയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ത്വരിതപ്പെടുത്തുവാനും ഭക്തിയിൽ ഊന്നി നിലനിൽക്കാത്ത കോണമുള്ള തലങ്ങളിലേക്ക് വളരാനും നമ്മെ പ്രചോദിതമാകട്ടെ. ഏതായാലും അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബിന്യത്തിനോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി കടപ്പാടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. എപ്പോഴും അച്ഛന്റെ വാക്കുകളൊക്കെ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ നൽകുന്ന നല്ല ആശയങ്ങളാണ്. തുറന്നും അച്ഛനിൽ നിന്നും നല്ല ആശയങ്ങൾ കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇനി കൂടി അച്ഛന്റെ സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ മാമനച്ചന്റെയും അതുപോലെ ബി സി വരസത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഏതെങ്കിലും അനുതാപ കീർത്തനത്തിന്റെ രണ്ട് ഈരടികൾ പാടാം. അതിനുശേഷം നമുക്ക് പേര് വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം.
എന്നെ തന്നെ തന്നിരിയിൽ
പേരുകള് ഈ സമയത്ത് വായിക്കുന്നത് ഗീത എസ്, ഷൈജ, ജിബോയ് ആൻഡ് ഷൈൻ, വിനീത, അലക്സാണ്ടർ, അബി, ഏഞ്ചല, മാമൻ ചെറിയാൻ, സുജ, റെനി, ജയനമ്മ, സോജി, സോജൻ, നീതൻ ജോൺ, മറിയ, രാജമ്മ, മാത്യു സാർ, തോമസ് വർഗി, മേരിക്കുട്ടി, സ്മിത, സോഫിയ, സാലി, ജിനോ, ശാലിനി, രാമ മാത്യു, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, മറ്റൊരാലീസ്, മറ്റു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ദൈവസന്നിധിയിൽ ഉറക്കാം. ഇവിടെ പ്രത്യേകിച്ച് മാമന ചാണ്ടിൽ പേര് പറയാനുണ്ടോ?
ഇല്ല.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് പ്രഭാതം ഒരുക്കി തന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അങ്ങേ അറിഞ്ഞുകൊണ്ട് ഇരിപ്പാൻ ഞാനിപ്പാൻ ഞങ്ങൾക്ക് അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ മുമ്പരങ്ങളൊക്കെ കേൾക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലാവുന്നു ഞങ്ങളിരിക്കുന്നത്. ദൈവമേ, ഓരോ നിമിഷവും അത്ഭുതകരമായി ഞങ്ങളെ കാണുന്നു. ലോകം അതിൻ്റെതായ കെണികള് അതിന്റെ വലകളിലേക്ക് വീഴാൻ ഞങ്ങൾ ആക്കം കൂട്ടുമ്പോൾ അതിൽ തട്ടി വീഴാതെ ഞങ്ങളുടെ പാദങ്ങളെ ദിശ തിരിച്ച് നന്മയുടെ പാതകളിലേക്ക് നയിക്കുന്ന അങ്ങയുടെ കൃപയോർത്ത് നന്ദിയോട് മാറ്റപ്പെടുത്തുന്നു. ലോകത്തിന്റെ രൂപത്തിലും കർത്തതയുടെ രൂപത്തിലും പലതരത്തിലുള്ള രൂപത്തിലും ഒക്കെ അങ്ങയിൽ അങ്ങയെ മറന്നു പോകത്തക്കൊണ്ടുള്ള സാഹചര്യം ലോകം ഒരുക്കുമ്പോൾ അവയൊക്കെ അതിജീവിച്ച് അങ്ങയുടെ മുഖം തറച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിൽ കൂടി കടന്നു പോകുന്ന അനേക ആളുകളുടെ പേരുകൾ ഞങ്ങൾ വായിച്ചു. ഞങ്ങളുടെ മനസ്സിൽ അനേക ആളുകളുണ്ട്. അവരുടെയൊക്കെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഓരോ നിമിഷവും ഈ മക്കളൊക്കെ കടന്നു പോകുന്നത് അങ്ങയുടെ കാരുണ്യത്താലാകുന്നു. ആ കാരുണ്യം അറ്റുപോകാതെ എന്നും നിലനിൽപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അവരെ ബന്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ വേദനയും രോഗമുണ്ടാക്കുന്ന ഭയവുമൊക്കെ മാറ്റി അങ്ങയിൽ നിന്നും മകനെ മകളെ എന്നുള്ള വിളി കേൾക്കുവാൻ അവരുടെ കാതുകളെ അവർ ദൂരിക്കണമേ. അതൊരു ധൈര്യമായി അതൊരു അതിജീവനമായി നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ചെറുപ്രായത്തിൽ തന്നെ അനേക കുഞ്ഞുങ്ങള് നഷ്ടമാകുന്ന ദുഃഖങ്ങളിൽ മാതാപിതാക്കൾ കഴിയുന്നു. അവർക്കൊക്കെ അവിടുത്തെ സ്വസ്ഥതയും അവിടുന്ന് സമാധാനവും ഉയരങ്ങൾ നൽകി അവരെ ബലപ്പെടുത്തണമേ. എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെയൊക്കെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധിച്ചിട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലവും ഒക്കെ വിവേകത്തോട് ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. സഭയെ നടത്തണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനി, എല്ലാ തിരുമേനിമാരും, ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. സഭയുടെ എല്ലാ ആർത്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ശക്തമായ പേമാരിയും ഒക്കെ അതിലൊക്കെ വലിയ ആളുകളെ ദൈവം അവിടെ സംരക്ഷിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടമേ അവിടെ നിന്ന് വാഴ്ത്തണമേ. അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ധന്യമാർന്നൊരു ചിന്ത പകർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മ കുറെ കൂടെയൊക്കെ നന്മയിലേക്ക് വളരുന്ന ഒരു സാധ്യതയെ പരിലസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ കേട്ടതുപോലെ മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവിക നന്മ ഞങ്ങളിൽ പുറപ്പെടത്തക്കവണ്ണം ഞങ്ങൾ ആത്മീയ പക്വതയുള്ളവരായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളിൽ നല്ല സ്നേഹവും നല്ല സ്വഭാവ ഗുണവും ഉള്ളവരായി ഞങ്ങൾ രൂപാന്തരപ്പെടണം. എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ക്ഷമിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇത് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോരിക്കുന്ന മാതാപിതാക്കളെ സമയത്തോ പ്രത്യേകിച്ച് ഞങ്ങള് സാമൂഹത്തിൽ ഓർത്തതുപോലെ അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് മരിച്ച അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന യുവലസിനി ഓർക്കുന്നു. നീതിമാന്മാരുടെ ഗണത്തിൽ ആ പ്രിയ പിതാവും സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്നെയും ഈ അടുത്ത നാളുകളായി നടക്കുന്ന പരിമര പെരുന്നാളൊക്കെ രൂപ സമർപ്പിക്കുന്നു. പെരുന്നാളൊക്കെ അനുഗ്രഹമായി തീരുവാനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പദയാത്രികരായി പുണ്യവാന്റെ സന്നിധിയിൽ അഭയം തേടുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് അഭയം ലഭിക്കത്തക്കവണ്ണം ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന മധ്യസ്ഥത ഒരു സാധ്യതയെ പരിലസിക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും പോകാനുള്ളത് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടും നമ്മുടെ എല്ലാ ഇടവകളോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇന്ന് നമുക്ക് വരുന്ന ദൂത എന്ന പ്രിയപ്പെട്ട ആചാര്യന്റെ കൂടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള സ്നേഹവും നമ്മെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ബിനേശന് ഈ കൂട്ടായ്മയുടെ സ്നേഹം അറിയിക്കുന്നു. നേതൃത്വം കൊടുത്ത അവം ഡി മാമനച്ചൻ അതുപോലെ തന്നെ വി സി വരജസിന്റെ വിവിധ സംഘടനകളുടെ പ്രാർത്ഥനയുടെ ഭാഗമാകും എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ അസിസ്റ്റേഴ്സിനോടൊപ്പെട്ട മനോജ് അതുപോലെ തന്നെ ബൈബിൾ വാച്ച് വഴി ആൻറ്റി എല്ലാവരോടും ഇത്രയ്ക്കിൽ കൂടി സ്നേഹം അറിയിക്കുന്നു. തിരുവനന്തപുരം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ